ദൈവനാമത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് നാം ചിന്തിച്ചു വരുന്നത്. ഒന്നും രണ്ടും അധ്യായങ്ങൾ മുൻ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയുണ്ടായി. ഇനി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആത്മീയ മണ്ഡലത്തിൽ ഉയർന്ന മേഖലകളിൽ വിഹരിപ്പാൻ ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിലെ ഉള്ളടക്കം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസി സ്വർഗീയ കാര്യങ്ങളിൽ ധ്യാനനിരതരായിരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നു. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ജഡീക സ്വഭാവങ്ങളുടെ മേലുള്ള വിജയത്തെപ്പറ്റി പരാമർശിക്കുന്നു. 12 മുതൽ 17 വരെ വിശ്വാസികൾക്ക് പരസ്പരമുണ്ടായിരിക്കേണ്ട സ്നേഹത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രസ്താവിച്ചിരിക്കുന്നു. 18 മുതൽ 22 വരെ കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് വിഷയം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ആദ്യമായി വിശ്വാസി സ്വർഗത്തിലായിരിക്കുന്ന അനുഭവം, 2 ഭൂമിയിൽ പാലിക്കേണ്ട നിയമങ്ങൾ, 3 ദൈവസഭയിൽ പാലിക്കേണ്ട നിയമങ്ങൾ, 4 കുടുംബത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ. ഇവയെല്ലാം വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്ന അധ്യായമാണ് 3ാമത്തെ അധ്യായം. 1 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വിശ്വാസികൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഇതുവരെയുള്ള പ്രബോധനങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള ഉപദേശങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ അതിനനുസരണമായി ജീവിക്കണമെന്ന് 2:20 പ്രബോധിപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുവെങ്കിൽ പുതിയ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം എന്നതാണ് ഇവിടുത്തെ വിഷയം. 2:20, 3:1 മരിച്ചു എന്ന പ്രയോഗമാണെങ്കിൽ ഉയർത്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇവിടെ പ്രബോധനങ്ങൾ നൽകിയിരിക്കുന്നു. പുതിയ ജീവൻ പ്രാപിച്ച വിശ്വാസിക്ക് കർത്താവിനോടുകൂടെ ഏകീകരണവും കൂട്ടായ്മയുമുണ്ട്, അഥവാ യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ. വിശ്വാസി ഭൂമിയിലും ക്രിസ്തു സ്വർഗത്തിലുമാണ്. സഭയുടെ ശിരസും സഭാകാന്തനും ജീവനായകനും ഉത്തമ സ്നേഹിതനുമായ ക്രിസ്തു സ്വർഗത്തിലാകയാൽ ആശയുടെ ചിറകുകൾ വിടർത്തി വിശ്വാസി മേലോട്ട് മേലോട്ട് പറന്നുയരണം, അഥവാ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുക. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്ന് ഈ വാക്യത്തിൽ കാണാം. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വേല തികച്ച ശേഷം കർത്താവ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. എബ്രായ 1:3 Ephesians 2:21 അത് കാണുവാൻ കഴിയും. അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഉന്നത സ്ഥാനത്തെയാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ വലത്തുഭാഗത്ത് യഹോവ തണലാണ്. 121:5 അവൻ നമ്മുടെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് നാം കുലുങ്ങിപ്പോകയില്ല. 16:8 അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. പുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കണമെന്ന് അത് പിതാവിൻ്റെ കൽപ്പനയാണ്. 110:1 അതുപോലെ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന വേളയിലും അക്കാര്യം പ്രസ്താവിച്ചു. 26:64 സ്തേഫാനോസ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിനെ കണ്ടു. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്നുള്ളതാണ് അടുത്ത പ്രബോധനം. കണ്ടെത്താൻ വേണ്ടി അന്വേഷിക്കുക എന്നതല്ല, അതിയായി ആഗ്രഹിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഉയരത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം ക്രിസ്തുവിനാണ്. ആകയാൽ കർത്താവ് തന്നെ നമ്മുടെ പ്രമോദ വിഷയം ആയിരിക്കണമെന്നാണ് സാരം. 2 വാക്യത്തിൽ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് കാണുന്നു. ഭൗമികമായതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. ലൗകിക അഭിലാഷങ്ങളും സ്വർഗീയ അഭിലാഷങ്ങളും പരസ്പര വിരുദ്ധമാണ്. ഉന്നതങ്ങളിലെ കാര്യങ്ങളിലാണ് വിശ്വാസി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. ഭൂമിയിലുള്ളതെല്ലാം പാപമംഗലമാണെന്നും യാതൊരു ഭൗമിക ചിന്തയും പാടില്ല എന്നും ഇതിനർത്ഥമില്ല. സെറ്റ് യുവർ അഫക്ഷൻസ് ഓൺ ദ തിങ്സ് അബവ് എന്നാണ് ഇംഗ്ലീഷിൽ. ഉയരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിലാഷങ്ങൾ കേന്ദ്രീകരിപ്പിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ലോകമനുഷ്യൻ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. അവൻ്റെ അവസാനം നാശമാണ്. നമ്മുടെ ചിന്തയുടെ മണ്ഡലം കൂടെ വ്യത്യാസപ്പെടേണ്ടതാണ്. നാം എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവൃത്തികൾ രൂപം കൊള്ളുന്നത്. അതിനാൽ നമ്മുടെ ചിന്തകൾക്ക് നാം ഉത്തരവാദികളാണ്. ഭൗമിക കാര്യങ്ങൾ നമ്മിലുള്ള ആത്മീയ പ്രകാശത്തെയും ചൈതന്യത്തെയും കെടുത്തിക്കളയുവാൻ ഇടവരുത്തരുത് എന്ന് സാരം. വിശ്വാസിയുടെ പാദങ്ങൾ അഥവാ ജീവിതം ഭൂമിയിലും തല അഥവാ ചിന്തകൾ സ്വർഗത്തിലുമായിരിക്കണം. സ്വർഗീയ കാര്യങ്ങളിൽ നാം ധ്യാനനിരതരായിരിക്കുമെങ്കിൽ നമുക്ക് ഭൂമിയെ സ്വർഗ്ഗതുല്യമാക്കുവാൻ കഴിയും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. റോമർ 8:6. നാം ഏതെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണമെന്നത് ഫിലിപ്പ്യാലേഖനം 4:8 പറയുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകളെല്ലാം ന്യായവിസ്താര ദിവസത്തിൽ വെളിപ്പെട്ടു വരുമെന്നും 1 കൊരിന്ത്യർ 4:5 കാണുന്നു. 3-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. 2:13 ഏതർത്ഥത്തിൽ മരിച്ചു എന്ന് കാണുന്നുവോ അതേ ആശയം തന്നെയാണ് ഇവിടെയും. 7 വിധ മരണങ്ങളെപ്പറ്റി 2:13 വിശദീകരണത്തിൽ നാം നേരത്തെ കണ്ടതാണ്. ഇപ്രകാരം മരിച്ച വിശ്വാസിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവവും ക്രിസ്തുവിൻ 2 വ്യക്തിത്വങ്ങളാകുന്നു എന്ന ഉപദേശം, വിശ്വാസിക്ക് ക്രിസ്തുവിലുള്ള സുരക്ഷിതത്വത്തിൻ്റെ ഉപദേശവും ഇവിടെ വെളിവാകുന്നു. സ്വർഗീയ അഭിലാഷങ്ങളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടേണ്ടതിന് ഉപോത്ബലകമായി 3 കാര്യങ്ങളാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. 1-ാമതായി, നാം പാപം സംബന്ധിച്ച് മരിച്ചവരാണ്. 2-ാമതായി, നമ്മുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 3-ാമതായി, മശിഹായുടെ പുനരാഗമനത്തിൽ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മണവാളനായി ക്രിസ്തുവിന് തൻ്റെ സഭയോടുള്ള സ്നേഹബന്ധം ഒരു കാന്തത്തിൻ്റെ ശക്തി പോലെ നമ്മുടെ അഭിലാഷങ്ങളെ മേലോട്ട് വലിച്ചെടുക്കുന്നു. അപ്പോസ്തലന്മാരുടെ കണ്ണുകൾക്ക് അവൻ മറഞ്ഞ സമയം മുതൽ വിശ്വാസിയുടെ ചിന്താമണ്ഡലങ്ങളിൽ അവൻ വാണുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ ജീവൻ അരുമനാഥനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 15:24 നാം വായിക്കുന്നുള്ളൂ. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ആസാവ് പറയുന്നു. 71:25 ഏലിയാവ് സ്വർഗാരോഹണം ചെയ്യും മുൻപേ ഏലിച്ച ഏലിയാവിനോട് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള മനോഭാവമാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്കുമുണ്ടാകേണ്ടത്. മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവജ്ഞാനം യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, കൊലോസ്യർ 2:3. ദൈവമർമ്മങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുന്നു, മത്തായി 11:25. വിശുദ്ധന്മാരുടെ പ്രതിഫലം സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നു, 1 കൊരിന്ത്യർ 2:9. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, 1 യോഹന്നാൻ 3:2. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന അവകാശമായി ലഭിക്കും, വെളിപ്പാട് 2:7. ഒരു കാലത്ത് നാം ദൈവം മുൻപാകെ മരിച്ചവരും ലോകത്തിന് ജീവിക്കുന്നവരുമായിരുന്നു. ഇപ്പോൾ നാം ലോകത്തിന് മരിച്ചവരും ദൈവം മുൻപാകെ ജീവിക്കുന്നവരുമാണ്. 4-ാം വാക്യത്തിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് കാണും. കർത്താവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് 300-ലധികം പ്രാവശ്യം പൗലോസ് ലേഖനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൊലോസ് ലേഖനത്തിൽ ഇവിടെയാണ് ആ വിഷയം വളരെ വ്യക്തമായി കാണുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എന്ന പ്രയോഗം 1:27 നാം കണ്ടു. ഇവിടെ നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് കാണുന്നു. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായവൻ എന്ന അർത്ഥവും എടുക്കാം. യേശു ക്രിസ്തു ജീവനും ജീവനായകനും ജീവജലത്തിൻ്റെ ഉറവയും ജീവൻ്റെ അപ്പവും ആകുന്നുവല്ലോ. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല, 1 യോഹന്നാൻ 5:12. അവനെ അനുഗമിക്കുന്നവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും, 8:12. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അടുത്തതായി, നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഇന്ന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവൻ അന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കും. അത് കർത്താവിന് 2-ാം വരവിൽ സംഭവിക്കേണ്ടതാണ്. തേജസ് എന്ന പദം സ്വർഗത്തെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തേജസ്സിൽ വെളിപ്പെടുമെന്ന പ്രയോഗം താഴെ പറയുന്ന വേദഭാഗത്തോട് ചേർത്ത് പഠിക്കണം. മർക്കോസ് 8:38, ലൂക്കോസ് 9:26, ഫിലിപ്പ്യർ 3:21. മഹത്വത്തിൽ എന്നും മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തെ വാക്യങ്ങൾ. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ വിശുദ്ധന്മാർക്ക് പ്രതിഫലം ലഭിക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ഇതോടുകൂടി ഈ ലേഖനത്തിലെ ഉപദേശപരമായ ഭാഗം അവസാനിക്കുന്നു എന്ന് പറയാം. തുടർന്ന് 5 മുതലുള്ള വാക്യങ്ങളിൽ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് കാണുന്നത്. 5-ാം വാക്യം നോക്കൂ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ആത്മീയ അഭിലാഷങ്ങളുടെ സ്വർഗീയ രസത്തിൽ പ്രത്യാശയുടെ ചിറകുകൾ വിടർത്തി വിശ്വാസി ഉന്നത മണ്ഡലങ്ങളിലേക്ക് പറന്നുയരുന്നതിന് പ്രതിബന്ധമായി നിൽക്കുന്ന അഥവാ വിശ്വാസിയെ താഴോട്ട് വലിക്കുന്ന വസ്തുതകളെയാണ് മരിപ്പിക്കേണ്ടത്. വിശ്വാസികൾ പാപം സംബന്ധിച്ച് മരിച്ചവരും നീതിക്ക് ജീവിക്കുന്നവരുമാണ്. അവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ലായകയാൽ തങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ വീണ്ടും ഉയരുവാൻ സാധ്യതയുണ്ട്. ഈ പഴയ മനുഷ്യനെ പരിപൂർണമായി പരിത്യജിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ട ആവശ്യകതയാണ് അപ്പോസ്തോലൻ ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. മരിപ്പിക്കുക അഥവാ കൊന്നുകളയുക എന്ന് ദൈവം പറയുന്ന കാര്യങ്ങളെ തക്ക സമയത്ത് മരിപ്പിക്കാതിരുന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് ശബ്ദമുണ്ടാകും. പിന്നീട് അത് വളരെ കുഴച്ചിലുകൾക്ക് കാരണമായിത്തീരും. ശമൂവേലിൻ്റെ 1:15 ഈ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ശൗലിൻ്റെ ചരിത്രം നോക്കിയാൽ കാണാം, മരിപ്പിക്കേണ്ടതായ മൃഗങ്ങളെ മരിപ്പിക്കാതെ ജീവനോട് ശേഷിപ്പിച്ചതിനാൽ ശമൂവേലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാളുകളുടെ മുക്കുരയും ആടുകളുടെ കരച്ചിലും കേട്ടുവെന്ന് നാം ഓർക്കുന്നുണ്ടല്ലോ. അത് അനുസരണക്കേടിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായിരുന്നു. ഒരു സർപ്പത്തെ കാണുമ്പോൾ മനുഷ്യൻ അതിനെ കൊല്ലാതിരുന്നാൽ സർപ്പം മനുഷ്യനെ കൊന്നുകളയും. ഇതുപോലെ ജഡത്തിൻ്റെ പ്രവൃത്തിയെ വിശ്വാസം മരിപ്പിക്കാതിരുന്നാൽ ആ പ്രവൃത്തികൾ വിശ്വാസിയെ മരിപ്പിക്കും. ഇവിടെ മരിപ്പിക്കുക, മോർട്ടിഫൈ എന്നതിന് നിർജീവമാക്കുക, ശക്തിരഹിതമാക്കുക എന്നാണ് അർത്ഥം. റോമാലേഖനം 6:6-11 ഈ നിർദ്ദേശം പ്രത്യേകാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസി പാപ സംബന്ധമായി മരിച്ചു, എന്നാൽ പാപ പ്രകൃതി മരിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ച പുതിയ പ്രകൃതി പഴയ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നില്ല. പാപം നമ്മുടെ അവയവങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കരുത്. അടുത്തത് അശുദ്ധി എന്ന പ്രയോഗം. ഇവിടെ അശുദ്ധി എന്ന് പറയുന്നത് റോമാലേഖനം 1:24-27 വരെയുള്ള വാക്യങ്ങളോട് ചേർത്ത് പഠിക്കേണ്ടതാണ്. മനസ്സിലുണ്ടാകുന്ന ജഡീക അഭിലാഷങ്ങളുടെ പരിണിതഫലമായി സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് ചെയ്യുന്ന നികൃഷ്ടമായ ക്രിയകളെ അത്രേ ദുർനടപ്പ്, അശുദ്ധി എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. സോദോമിൻ്റെ പാപവും ഇതുതന്നെയായിരുന്നു. 19:5 ദുർനടപ്പ് എന്ന പാപത്തോട് ചേർത്ത് തന്നെയാണ് അശുദ്ധി എന്ന പാപവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടിനും തുല്യമായ ഗൗരവവും ശിക്ഷയുമാണുള്ളത്. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചുവെന്ന് റോമാലേഖനം 1:27 പറഞ്ഞിരിക്കുന്നത് എത്രയോ പരമാർത്ഥമാണ്. ഇനിയും അതിരാഗം എന്ന പ്രയോഗം. റോമാലേഖനം 1:26 കാണുന്ന അപമാന രാഗങ്ങൾ തന്നെയാണ് ഇവിടെ അതിരാഗമെന്നും പറഞ്ഞിരിക്കുന്നത്. യാതൊരു നിയന്ത്രണമില്ലാത്ത രാഗങ്ങൾ, ഈശ്വരദത്തമായി മനുഷ്യനിൽ നിക്ഷിപ്തമായിട്ടുള്ള നൈസർഗിക വാസനകളെയും സ്വാഭാവികമായ അഭിലാഷങ്ങളെയും തെറ്റായ പാതയിൽ തിരിച്ചുവിട്ട് താൽക്കാലിക സുഖം അനുഭവിക്കുന്ന താളം പിഴച്ച ജീവിതത്തിന് ശിക്ഷ വരാതിരിക്കുകയില്ല. ദുർനടപ്പിനും അശുദ്ധിക്കും വേണ്ടി മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന കാമവികാരമാണ് അതിരാഗം. 1 Thessalonians 4:4 ദുർമോഹം, ഇത് പാപഭംഗിലമായ മോഹമാണ്. റോമാലേഖനം 1:24 ഇതേപ്പറ്റി സൂചനയുണ്ട്. മോഹത്തിൻ്റെ ഉത്ഭവസ്ഥാനം മനുഷ്യൻ്റെ ഹൃദയം തന്നെയാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ആത്മീയവും സ്വർഗീയവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഞ്ച നമ്മെ ആത്മീയ അഭിവൃദ്ധിയിലേക്കും ശുഭ തുറമുഖത്തേക്കും എത്തിക്കുന്നു. സങ്കീർത്തനം 84:2 എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന് നാം വായിക്കുന്നുവല്ലോ. ആകയാൽ ദുർമോഹങ്ങൾ നമ്മെ ദൈവകോപത്തിന് പാത്രീഭൂതരാക്കും എന്ന് തെളിയുന്നു. ദുർമോഹം ഇസ്രയേലിനെ കഠിന ശിക്ഷയിലേക്ക് നടത്തി. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിലിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. സങ്കീർത്തനം 38:8 വിഗ്രഹാരാധന അത്യാഗ്രഹമാണ് അടുത്ത ലിസ്റ്റിൽ നാം കാണുന്നത്. മരിപ്പിക്കേണ്ട പാപങ്ങളുടെ ലിസ്റ്റിൽ ഇതാണ് ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. അത്യാഗ്രഹം അഥവാ ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധന എന്ന് Ephesians 5:5 കാണുന്നു. ദ്രവ്യമല്ല, ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിന് മൂലം. മറ്റ് യാതൊരു പാപത്തെക്കുറിച്ചും സകലവിധ ദോഷത്തിന് മൂലം എന്ന് പറഞ്ഞിട്ടില്ല. പലവിധ തെറ്റുകളിലും അകപ്പെട്ടു പോയവർ തങ്ങളുടെ തെറ്റുകളെപ്പറ്റി അനുദവിച്ച് യഥാസ്ഥാനപ്പെട്ടതായി തിരുവെഴുത്തിൽ കാണുന്നു. എന്നാൽ ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുഴിൽ നിവധിച്ചു പോയവർ ആരും തന്നെ യഥാസ്ഥാനപ്പെട്ടു വന്നതായി വചനത്തിൽ രേഖയില്ല. ആഖാൻ, ഗേഹസി, യൂത, അനന്യാസ്, സപ്പീറ, ദേമാസ് എന്നിവരെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ ഭവനത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. 112:3 കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമാണ് അത്യാഗ്രഹം. അദൃശ്യമായ ദൈവത്തിന് പകരം ദൃശ്യമായതിനെ ആരാധിക്കുന്നതാണല്ലോ വിഗ്രഹാരാധന. അതിൻ്റെ വകഭേദമായിട്ടാണ് ദ്രവ്യാഗ്രഹത്തെ ചിത്രീകരിക്കുന്നത്. മാനമുള്ള പല വേഷത്തിലും ദ്രവ്യാഗ്രഹം പ്രത്യക്ഷപ്പെടാം. കർത്താവിൻ്റെ വേലക്കാർ ഈ വിഷയത്തിൽ വളരെ കരുതൽ ഉള്ളവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 2:5, 1 തിമൊഥെയൊസ് 6:10-11, അപ്പോസ്തല പ്രവൃത്തികൾ 20:33 വാക്യങ്ങൾ കൂടെ കാണുക. ധനവാനാകേണ്ടതിന് ബദ്ധപ്പെടുന്നവർ പരീക്ഷയിലും കണിയിലും കുടുക്കിലും അകപ്പെടും. ശമര്യയിലെ ജാതികൾ പഞ്ചഭർത്തൃത്വ ബിംബങ്ങളെ സേവിച്ചു വന്നതുപോലെ വിശ്വാസികൾ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് അന്യദേവന്മാരുടെ പിറകാലെ പോകുവാൻ ഇടയാകരുത്. വിഗ്രഹാരാധന അത്യാഗ്രഹമായി അഥവാ ദ്രവ്യാഗ്രഹത്തെ വിഗ്രഹാരാധനയായി വിശുദ്ധ വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ട അവരുടെ മേൽ വരുന്നു. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രകടനമാണ്. ദൈവകോപം, ദൈവസ്നേഹം ഇവ രണ്ടും വേദത്തിൽ നന്നായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനുസരണം കെട്ടവരുടെ മേൽ എന്നത് അനുസരണക്കേടിൻ്റെ മക്കളുടെ മേൽ എന്നാണ് ഇംഗ്ലീഷിൽ. ദൈവമക്കൾ അനുസരണമുള്ള മക്കളാണ്. 8-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ എന്ന പ്രബോധനം കാണുന്നു. മരിപ്പിക്കേണ്ട 5 കാര്യങ്ങൾ 5-ാം വാക്യത്തിൽ കാണുന്നു. ഇവിടെ വിട്ടുകളയേണ്ട 5 കാര്യങ്ങളാണ് ഈ വിഷയം. 12-ാമത്തെ വാക്യത്തിൽ ധരിക്കേണ്ട 5 കാര്യങ്ങളാണ്, 5 കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ദുസ്വഭാവങ്ങളാണ്. വിശ്വാസികൾ തങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല. ആത്മനിയന്ത്രണം പാലിച്ചേ മതിയാകും. കോപം എന്നതൊരു ശാപം തന്നെയാണ്. കോപം പാപത്തിലേക്ക് വഴിതെളിക്കും. ആകയാൽ സൂര്യാസ്തമാനം വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് Ephesians 4:26-27 കാണുന്നു. കോപം അപകടപൂർണമായതാണ്. മതിയായ കാരണങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ആങ്കർ എന്ന ഇംഗ്ലീഷ് പദത്തോട് ഡി എന്ന ഒരു അക്ഷരം കൂടെ ചേർത്താൽ ഡേഞ്ചർ അഥവാ അപകടം എന്ന പദം വരുന്നതാണ്. അമിതമായ കോപം വളരെ അപകടത്തിന് വഴിതെളിക്കും. മനുഷ്യനിൽ സന്തുഷ്ട വികാരങ്ങളും അസന്തുഷ്ട വികാരങ്ങളുമുണ്ട്. സന്തോഷം, സംതൃപ്തി, പ്രത്യാശ, സ്നേഹം, ധൈര്യം, ക്ഷമ എന്നിവയാണ് സന്തുഷ്ട വികാരങ്ങൾ. അത് മനുഷ്യനെ ആരോഗ്യവാനും ദീർഘായുസ് ഉള്ളവനുമാക്കി തീർക്കുന്നു. കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, മത്സരം, സ്വാർത്ഥത എന്നിവയെല്ലാം അസന്തുഷ്ട വികാരങ്ങളാണ്. അവ മനുഷ്യനെ നശിപ്പിക്കുകയും രോഗിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഒരിക്കലും കോപിക്കാത്ത മനുഷ്യർ ഇല്ല. ഇഷ്ടമില്ലാത്തത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അർഹിക്കുന്ന മാന്യതയും പദവിയും ലഭിക്കാതെ വരുമ്പോഴും മനുഷ്യൻ കോപിക്കുന്നു. നിരാശയും അഹങ്കാരവും കോപത്തെ ഇളക്കുന്നു. ഈ അനുജന്മാർക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം ജ്യേഷ്ഠന്മാർക്ക് അനുജന്മാരോട് അസൂയ തോന്നുകയും തൽഫലമായി അവരോട് കോപിക്കുകയും ചെയ്ത പല സന്ദർഭങ്ങൾ തിരുവെഴുത്തിലുണ്ട്. കായീൻ ഹാബേലിനോട് കോപിച്ചു. മൂത്തവൻ ഇളയവനോട് കോപിച്ചതായി മുടിയൻ പുത്രൻ നമ്മൾ കാണുന്നു. ഏശാവിന് യാക്കോബിനോടുണ്ടായ കോപത്തെക്കുറിച്ച് Ephesians 2:27 നമ്മൾ കാണുന്നു. ശൗലിന് ദാവീദിനോട് തോന്നിയ കോപവും അതിൻ്റെ പരിണിതഫലത്തെക്കുറിച്ച് 1 Samuel 18:7 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കണം. ഇവിടെ കോപം എന്നത് വിദ്വേഷ മനോഭാവം എന്ന അർത്ഥത്തിലാണ്. ക്രോധം എന്നത് കോപവികാരത്തിൻ്റെ പെട്ടെന്നുള്ള പ്രകടനത്തെ ഉദ്ദേശിച്ചാണ്. ഈർഷ്യ എന്നത് മറ്റുള്ളവർക്ക് ഹാനികരമായി ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള തീരുമാനമാണ്. ദൂഷണം എന്നത് മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന സംഭാഷണമാണ്. ദുർഭാഷണം എന്നത് ഹീനവും മോശവുമായ സംഭാഷണത്തെ ഉദ്ദേശിച്ചാണ്. ദൂഷണവും ദുർഭാഷണവും നാവിനാൽ ചെയ്യുന്ന പാപങ്ങളാണ്. അതിനെതിരെ ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. Sankirtanam 39:1, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. Matthew 12:36, ദൈവകൃപയോടുകൂടിയതും ആത്മീയ വർധനവിന് ഉതകുന്നതും വായിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവമക്കളെ സംബന്ധിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. Colossians 4:6, Ephesians 4:29, ഒരു പക്ഷിയെ സ്വരം കണ്ടറിയാം, ഒരു വിശ്വാസിയെ തൻ്റെ സംസാരത്താൽ അറിയാം. പഴയ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയുന്നത് പോലെ തിന്മയുടെ വകഭേദങ്ങളായ മേൽപ്പറഞ്ഞ ദൂഷ്യ സ്വഭാവങ്ങൾ നാം പാടെ പരിത്തിരിക്കണം. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് Ephesians 4:31, 4:22 എന്നീ വാക്യങ്ങളിൽ കാണാം. ഇങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയതം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ.